ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 147-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാക്യം തന്നെ. വെളിപ്പാട് പുസ്തകം 16:12-16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിനുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. തുടർന്ന് വേറൊരു വേദഭാഗം കൂടെ. എസക്കിയേൽ പ്രവചനം 38:13 വാക്യം. ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചില ക്ലാസ്സുകളിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അതിനു മുൻപായി നടക്കാൻ പോകുന്ന 3 ലോകമഹായുദ്ധം അഥവാ റഷ്യയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പൗരസ്ത്യ രാജ്യങ്ങൾ എല്ലാം കൂടി ചേർന്ന് റഷ്യയോട് ചേർന്ന് ഫലസ്തീൻ ആക്രമിക്കാൻ പോകുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാൻ തക്കയായി. റഷ്യ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ തക്കണം, അത് പിടിച്ചെടുക്കുവാൻ തക്കണം കടന്നു വരുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങൾ റഷ്യയോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് എസക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിലെ വിഷയം ആസ്പദമാക്കി നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പാൻ തക്കണം ഇടയായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലോകം രണ്ട് ചേരിയായി തിരിഞ്ഞ് വലിയ യുദ്ധം നടക്കാൻ പോകുന്ന വിഷയമാണ്. അതായത് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ അവരെ ചോദ്യം ചെയ്യുവാൻ തക്കണം കടന്നു വരുന്ന പാശ്ചാത്യ രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇസ്രായേൽ രാജ്യം പിടിച്ചെടുക്കേണ്ടതിന് ഇസ്രായേൽ രാഷ്ട്രത്തിന് വിരോധമായി യൂറോപ്പിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലും ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുമുള്ള രാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് റഷ്യ യുദ്ധത്തിന് പുറപ്പെടുമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഇവരുടെ സൈന്യങ്ങൾ അണിനിരക്കും. വലിയ വിമാനസേന ഇസ്രായേൽ രാഷ്ട്രത്തിന് മീതെ അന്തരീക്ഷത്തിൽ ആകാശ യുദ്ധത്തിനായി തയ്യാറാകും. അതിനെക്കുറിച്ച് പ്രവാചകനാകുന്ന എസക്കിയേൽ പ്രവചിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എസക്കിയേൽ പ്രവചനം 38:9 വാക്യം ഞാൻ വായിക്കുന്നു. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. 38:16 വാക്യം. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. കാർമേഘ പടലങ്ങൾ അന്തരീക്ഷത്തിൽ വന്ന് മൂടുന്നതുപോലെ റഷ്യയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രങ്ങളുടെയും വിമാനസേന ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അന്തരീക്ഷത്തെ ആവരണം ചെയ്യുമെന്നത്രേ പ്രവാചകൻ പ്രസ്താവിച്ചിരിക്കുന്നത്. കൂടാതെ എസക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വലിയ കുതിരപ്പട ഇസ്രായേലിനെ ആക്രമിക്കുന്നു പ്രവാചകൻ എഴുതിയിരിക്കുന്നു. 38:4 വാക്യം. നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും പുറപ്പെടുമാറാക്കും. 38:15. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ നേരെ വരും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഇനിയും പ്രവാചകൻ ഇത് പ്രവചിക്കുന്ന കാലയളവിൽ അന്നത്തെ സൈന്യങ്ങളുടെ നിലവാരമനുസരിച്ചാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. എങ്കിലും ഭൂലോക മഹശക്തികളിൽ ഇന്ന് കുതിര സൈന്യം വളരെ ഉള്ളത് റഷ്യക്കാണ്. ലോകത്തിലെവിടെയുമുള്ള അഴകും വേഗതയുമുള്ള കുതിരകളെ റഷ്യ വാങ്ങി അശ്വസൈന്യത്തെ ശേഖരിക്കുന്നു എന്ന് നമ്മൾ റഷ്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിയും. ഗോഗ് ഇപ്രകാരം അഥവാ റഷ്യൻ മഹശക്തി ഇപ്രകാരം അനവധി രാഷ്ട്രങ്ങളുടെ മേധാവിത്വം പ്രാപിച്ചുകൊണ്ട് ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി ഇസ്രായേലിനെ എതിരിടുമെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രം വലിപ്പത്തിൽ ചെറുതെങ്കിലും ശക്തിയിൽ അതൊരു മികച്ച രാഷ്ട്രമായിരിക്കും. ഇസ്രായേൽ ഒരു വലിയ മഹശക്തിയാണെന്ന് ഇന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. റഷ്യ ഒരു മഹാസമൂഹവുമായി അതിനെ എതിരിടാൻ വരുമെന്നതിനാൽ ഇസ്രായേൽ അന്ന് ലോകത്തിൽ ഒരു രാഷ്ട്രത്തെയും ഭയപ്പെടുവാൻ പാടില്ലാതെ വണ്ണം മികച്ച ഒരു ശക്തിയാണ് എന്നുള്ളത് തെളിയിക്കുന്നു. ഇന്ന് അതൊരു മികച്ച ശക്തിയായിട്ട് ഇസ്രായേൽ രാഷ്ട്രം മാറിയിരിക്കുന്നു. അന്നത്തെ ഇസ്രായേലിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തിരുവചനം നമ്മളെ വ്യക്തമാക്കുന്നു. 38 അധ്യായം 10-12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യയെ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെയും ഞാൻ ചെല്ലും എന്ന് നീ പറയും. ഇസ്രായേൽ ഇന്ന് ധനസമൃദ്ധിയിൽ ഉയർന്ന ഒരു രാഷ്ട്രവും മറ്റാരെയും ഭയപ്പെടുവാൻ ആവശ്യമില്ലാതെ വണ്ണം വലിയ ഒരു ശക്തിയും ആയിരിക്കുന്നു എന്ന് ഈ വേദഭാഗത്ത് മനസ്സിലാക്കാം. അനേക 2800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചതായ ഈ പ്രവചനം അതുപോലെ നിറവേറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ രാഷ്ട്രത്തെ ഇസ്രായേൽ രാഷ്ട്രത്തെ കവർ ചെയ്ത് അതിലെ സകല സമ്പത്തിനെയും തൻ്റേതാക്കണമെന്നുള്ള വ്യാമോഹമാണ് റഷ്യക്കുള്ളത്. ആകയാൽ ഇസ്രായേലിനെ ആക്രമിപ്പാൻ റഷ്യ പുറപ്പെടുന്നു. കർമേൽ, ഗിൽബോവ, താബോർ, ചെറിയ ഹെർമോൻ ആദിയായ പർവ്വതങ്ങൾക്കിടയിൽ കിടക്കുന്ന എസ്ട്രായലോൺ സമതലത്തിലേക്കായിരിക്കും റഷ്യയുടെ ലക്ഷ്യം. അതത്രേ ഇസ്രായേൽ പർവ്വതങ്ങളിൽ എന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. 38:8 റഷ്യൻ മഹശക്തി ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന് സഹായമായി റഷ്യയെ ചോദ്യം ചെയ്യുവാനും എതിരിടാനും വേറെ ചില മഹശക്തികൾ വരുമെന്നും പ്രവാചകം പ്രവചിച്ചിരിക്കുന്നു. ആ വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. 38:13 നമുക്ക് വീണ്ടും വായിക്കാം. ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ശബ, ദദാൻ, തർസീസ് അതിലെ ബാലസമൂഹങ്ങൾ എന്നിവരത്രേ ഇസ്രായേലിന് സഹായമായി വരുന്ന കൂട്ടർ. ഇവയിൽ തർസീസ് എന്നതിനെ പറ്റി മനസ്സിലാക്കിയാൽ മറ്റുള്ളവയെ പറ്റി ഗ്രഹിപ്പാൻ എളുപ്പമാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ തർസീസ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഭൂഭാഗം ഇന്നത്തെ ബ്രിട്ടൻ ആണെന്ന് നമുക്ക് തെളിയിപ്പാൻ തക്കൊണ്ണം കഴിയും. അത് അതിനായി ചില വേദഭാഗങ്ങൾ വായിച്ച് തർസീസ് എന്ന് പറയുന്നതായ ഈ രാജ്യം ഇന്നത്തെ പേരനുസരിച്ച് ഏതാണെന്ന് ഒന്നുകൂടെ തെളിയിപ്പാൻ തക്കൊണ്ടും ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 60:9 നമ്മൾ വായിക്കുമ്പോൾ, ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും ആദ്യമായി തർശീസ് കപ്പലുകളും എനിക്കായി കാത്തിരിക്കുന്നു. ഈ ദ്വീപവാസികളും തർശീസ് കപ്പലുകളും ഏതാണ്? വേദപുസ്തകത്തിൽ പലയിടത്തും കാണുന്ന ഒരു പദമാണ് തർശീസ്. വേദപുസ്തകത്തിൽ ആദ്യമായി ഇത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 10:4-5 വാക്യങ്ങളിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, യാവാൻ്റെ പുത്രന്മാർ, എന്നിട്ട് പല പേരുകൾ പറഞ്ഞിരിക്കുന്നു തർശീസ്. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതി ജാതിയായും കുലം കുലമായും പിരിഞ്ഞു എന്ന് വായിക്കുന്നു. 10:4-5 വാക്യങ്ങൾ. നോഹയുടെ പുത്രന്മാരുടെ സന്താന പരമ്പര കുടിയേറിപ്പാർത്ത പ്രദേശങ്ങൾക്ക് അതത് ജനവർഗത്തിൻ്റെ തലവന്മാരായ പിതാക്കന്മാരുടെ പേരുകൾ നടപ്പായി. ഉദാഹരണമായി പറഞ്ഞാൽ മിസ്രയും കനാൻ, ഇതെല്ലാം ആൾക്കാരുടെ പേരുകളാണ്. 10:6 വാക്യം, മിസ്രയും ഹാമിൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേരാണ്. അവൻ്റെ സന്താന പരമ്പര കുടിയേറിപ്പാർത്ത പ്രദേശത്തിന് മിസ്രയും എന്ന പേരായി. അക്കൂട്ടത്തിൽ തർശീസ് എന്നത് യാവാൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേരാണ്. അവൻ്റെ സന്താന പരമ്പരകൾ കുടിയേറിപ്പാർത്ത പ്രദേശത്തിന് തർശീസ് എന്ന് തന്നെ പേരായി. ഞാൻ ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ തർശീസ് എന്ന ഭൂഭാഗം ഗ്രേറ്റ് ബ്രിട്ടനാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. 3 തെളിവുകൾ അതിനായി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. അതിലൊന്ന്, തർശീസ് ഒരു ദ്വീപാണ്. തർശീസ് ഒരു ദ്വീപാന്തരമാണ്. 10:4-5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 23:6 വാക്യം അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, തർശീസിലേക്ക് കടന്നു ചെല്ലുവീൻ, ദ്വീപവാസികളെ മുറയിടുവീൻ എന്നാണ് ആ വാക്യം. യെശയ്യാ 23:6 വാക്യം. എന്നിങ്ങനെ അത് ദ്വീപാന്തരമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. യെശയ്യാ 60:9 വാക്യം വായിക്കുമ്പോൾ, ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകൊണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും ആദ്യമായി തർശീസ് കപ്പലുകളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങളുടെ മേൽ അന്ധകാരം മൂടുമ്പോൾ സിയോൻ പുത്രിയുടെ യഹൂദജാതരമേൽ യഹോവയുടെ പ്രകാശം ഉദിപ്പിക്കുകയും അവൻ്റെ തേജസ് അവരുടെ മേൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട കാലയളവിനെ യെശയ്യാവ് ദൂരവേ ദർശിക്കുകയാണ്. ആ വിശിഷ്ട അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കേണ്ടതിനായി അവരുടെ സ്വന്തം നാട്ടിലേക്ക് സിയോന്റെ പുത്രന്മാരും പുത്രിമാരുമായ അവർ വിദൂരദേശങ്ങളിൽ നിന്ന് വരുമെന്ന് യെശയ്യാവ് കാണുന്നു. സിയോന്റെ മക്കളായ അവരെ വിദൂരദേശങ്ങളിൽ നിന്ന് പൊന്നും വെള്ളി മുതലായ സമ്പത്തുകളോടുകൂടെ കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും തർശീസ് കപ്പലുകളും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ആദ്യമായി കൊണ്ടുവരുമെന്ന് യെശയ്യാവ് ദർശിക്കുകയാണ്. ആ പ്രവചനം 1920 നിറവേറുവാൻ തക്കന്നപടിയായി. ഇസ്രായേൽ ജനം, യഹൂദന്മാർ ആദ്യമായി ബ്രിട്ടീഷ് കപ്പലുകളിലും ബ്രിട്ടീഷ് വിമാനങ്ങളിലുമാണ് ഇസ്രായേലിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കനുടിയായി തീർന്നത്. അപ്പോൾ യെശയ്യാ പ്രവചനം 60:9, യെശയ്യാ 23:6, 10:4-5 വാക്യങ്ങൾ, 72 സങ്കീർത്തനം 10 വാക്യം, ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ നമ്മളെ വ്യക്തമായി തെളിയിക്കുന്നു തർശീസുകാർ ദ്വീപവാസികൾ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി രണ്ടാമതായിട്ട്, തർശീസുകാർ പുരാതന കാലം മുതൽ കപ്പൽ കച്ചവടക്കാരാണ്, കപ്പലിൽ ബിസിനസ് നടത്തുന്നവരാണ്. ഞാൻ ചില വാക്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ഞാൻ വായിക്കുന്നില്ല, അതെടുത്ത് സമയം പോലെ നിങ്ങൾ വായിച്ചു നോക്കുക. 1 രാജാക്കന്മാർ 10:10 ഇരുപത്തിരണ്ടാമത്തെ വാക്യം, രണ്ട് ദിനവൃത്താന്തം 20:36 യെശയ്യാ 2:16 യെശയ്യാൽ 27:12 യെശയ്യാൽ 38:13 രണ്ട് ദിനവൃത്താന്തം 9:21 48:7 യെശയ്യാ പ്രവചനം 23:1 യെശയ്യാ 23:14 യെശയ്യാൽ 27:25 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തർശീസുകാർ പുരാതന കാലം മുതൽ കപ്പലിൽ കച്ചവടം നടത്തുന്നവരായിരുന്നു. കുറഞ്ഞ പക്ഷം ശലോമോൻ രാജാവിൻ്റെ കാലം മുതൽ അവർ കപ്പൽ കച്ചവടക്കാരാണ്. ഇനി മൂന്നാമത്തെ തെളിവ്, തർശീസുകാർ പുരാതന കാലം മുതൽ തിൻ വ്യാപാരികളാണ്. യെശയ്യാൽ 27:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തർശീസ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പ നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളിയം, കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം കൊണ്ടുവന്നു. വെള്ളിയം, അവിടെ വെള്ളിയം എന്നുള്ള പദം ശ്രദ്ധിക്കുക, വെള്ളിയം കൊണ്ടുവന്നു. സോർ, തിരുവനന്തപുരം പറഞ്ഞിരിക്കുന്ന സോർ പട്ടണം അതിൻ്റെ പ്രതാപത്തിൻ്റെ കൊടുമുടിയിൽ നിലകൊള്ളുന്ന കാലത്ത് അതിനുണ്ടാകാൻ പോകുന്ന നാശത്തെപ്പറ്റി പ്രവാചകനായ യെശയ്യാൽ പ്രവചിക്കുകയും അതിനെക്കുറിച്ച് വിലാപം പാടിയിരിക്കുന്ന വാക്യങ്ങളിൽ ഒരു വാക്യമാണിത്. ഇവിടെ വെള്ളിയം എന്നതിന് ഇംഗ്ലീഷിൽ ടിൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. തർശീസുകാർ പുരാതന കാലം മുതൽ ടിൻ വ്യാപാരികളാണെന്ന് ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്ന് തെളിവുകൾ, ഒന്ന് തർശീസ് ദ്വീപാണ്, രണ്ട് തർശീസുകാർ അതിലെ ജനങ്ങൾ പുരാതന കാലം മുതൽ കപ്പൽ കച്ചവടക്കാരാണ്, മൂന്ന് തർശീസുകാർ പുരാതന കാലം മുതൽ ടിൻ വ്യാപാരികളാണ്, തർശീസ് ദ്വീപാണെന്നും അവർ പുരാതന കാലം മുതൽ കപ്പൽ കച്ചവടക്കാരാണെന്നും അവർ പുരാതന കാലം മുതൽ ടിൻ വ്യാപാരികളുമാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും യോജിച്ചു വരുന്ന ഭൂപ്രദേശം ഗ്രേറ്റ് ബ്രിട്ടനാണ്, അത് ദ്വീപാണ്. അവിടുത്തെ ജനങ്ങൾ കപ്പൽ കച്ചവടക്കാരാകുന്നു. പൂർവകാലം തുടങ്ങി അവർ ടിൻ വ്യാപാരികളാണ്. ഈ മൂന്ന് തെളിവുകളാൽ ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തർശീസ് ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനാണെന്ന് വ്യക്തമായി തെളിയിക്കാം. ബ്രിട്ടൻ എന്ന പദം ബ്രിട്ടാനിയ എന്ന പദത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്, സംക്ഷിപ്ത രൂപമാണ്. ബ്രിട്ടാനിയ എന്ന പദത്തെക്കുറിച്ച് വെബ്സ്റ്റർ പണ്ഡിതന്മാരുടെ മഹാനിഘണ്ടുവിൽ പറഞ്ഞിരിക്കുന്നത്, ബ്രിട്ടാനിയ എന്ന ലാറ്റിൻ പദം ബാരട്ടാനിക്ക എന്ന പദത്തിൻ്റെ ഉത്ഭവമാണ്. ബാരട്ടാനിക്ക എന്നതിൻ്റെ അർത്ഥം ടിൻ എടുക്കുന്ന സ്ഥലം എന്നാകുന്നു. ഈ ദൃശ്യം പുരാതന കാലം മുതൽ ടിൻ വ്യാപാരമുള്ള ഗ്രേറ്റ് ബ്രിട്ടനാണ് തർശീസ് എന്നത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശലോമോൻ രാജാവിൻ്റെ കാലം മുതൽ സമുദ്ര വ്യാപാരികളും വിശിച്ചാൽ തകര വ്യാപാരികളുമായിരുന്നിട്ടുള്ളതായി ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന തർശീസ് എന്ന ദ്വീപാന്തരം ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനാകുന്നു. യഹൂദജാതിയുടെ ഫലസ്തീനിലേക്കുള്ള പ്രത്യാഗമന സമയത്ത് അവരെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും ഗ്രേറ്റ് ബ്രിട്ടൻകാർ, അതായത് യെശയ്യാപ്രവചനം 60:9 പ്രകാരം ഞാൻ പറയുകയാണ്, യഹൂദജാതിയുടെ ഫലസ്തീനിലേക്കുള്ള പ്രത്യാഗമന സമയത്ത് അവരെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും അഥവാ ഗ്രേറ്റ് ബ്രിട്ടൻകാരും തർശീസ് കപ്പലുകളും അഥവാ ബ്രിട്ടീഷ് കപ്പലുകളും ആദ്യമായി കാത്തു നിൽക്കുന്നുവെന്ന് 2800 കൊണ്ട് യെശയ്യാവ് പ്രവചിച്ചത് 1920 നിറവേറി എന്നുള്ള കാര്യം ഞാൻ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ആ യുദ്ധത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. ബാൽഫർ വിളംബരം അനുസരിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും യഹൂദന്മാർ 1920 ഫലസ്തീൻ നാട്ടിൽ പ്രവേശിച്ചു. അവർ കപ്പലുകളിൽ യോപ്പ, ബ്രിട്ടൻ്റെ കപ്പലുകളിൽ യോപ്പ തുറമുഖത്തിറങ്ങി ഫലസ്തീൻ നാടിൻ്റെ മണ്ണിലേക്ക് കാൽ ചവിട്ടിയപ്പോൾ കവണ വീണ് തങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നതിനുള്ള നന്ദിയാൽ നിറഞ്ഞ് അവിടെയുള്ള മണ്ണ് നക്കി തിന്നതായി ഞാൻ നേരത്തെ നിങ്ങളെ ഓർപ്പിച്ചതാണ്. അന്നു മുതൽ യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഫലസ്തീൻ നാട്ടിലേക്ക് ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു. ആ യഹൂദന്മാർ ആദ്യമായി ഫലസ്തീനിലേക്ക് കുടിയേറിയപ്പോൾ അവരെ കയറ്റിക്കൊണ്ടുപോയത് ഗ്രേറ്റ് ബ്രിട്ടൻകാരുടെ കപ്പലുകളിലായിരുന്നു. യെശയ്യാ 60:8 പറയും പോലെ, കിളിവാതുകളിലേക്ക് പ്രാക്കൾ വരുന്ന പോലെ അവർ വിമാനങ്ങളിലും പറന്നു വന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വേദോസ്തിൽ പറഞ്ഞിരിക്കുന്ന തർശീസ് ഇന്നത്തെ ബ്രിട്ടനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മളുടെ വായിച്ചതായ വേദഭാഗം, അതേ ശെബയും ദദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെ അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിരിക്കുന്നു എന്ന് പറയും. യെശയ്യാ 38:13. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശെബ, ദദാൻ, തർശീസ് അതിലെ ബാലസമൂഹങ്ങൾ എന്നിവരാണല്ലോ ഇസ്രായേലിന് സഹായമായി വരുന്ന കൂട്ടർ. ഇവയിൽ തർശീസ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അത് ഗ്രേറ്റ് ബ്രിട്ടനാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ തർശീസ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഭൂഭാഗം ബ്രിട്ടൻ തന്നെയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇവിടെ വായിക്കുന്നു, തർശീസും അതിൻ്റെ ബാലസംഘങ്ങളും വരുമെന്നത്രേ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. ബ്രിട്ടൻ്റെ ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പ്രധാന അടയാളം സിംഹമാണ്. അങ്ങനെയാണെങ്കിൽ തർശീസ് സിംഹമെങ്കിൽ അതിൻ്റെ ബാലസിംഹങ്ങൾ ഏവയെന്ന് അറിയാൻ യാതൊരു പ്രയാസവുമില്ല. ഗ്രേറ്റ് ബ്രിട്ടൻ അവരുടെ കൊടിയടയാളം സിംഹമാണ്. ബ്രിട്ടൻ്റെ അങ്ങനെയാണെങ്കിൽ അതിലെ ബാലസിംഹങ്ങൾ ഏവയാണെന്ന് നമുക്ക് നോക്കാം. രത്ന ചുരുക്കമായി പറഞ്ഞാൽ ബ്രിട്ടൻ്റെ പുത്രിയ രാജ്യങ്ങൾ തന്നെ. അത് ഏതൊക്കെയാണ്? അമേരിക്കൻ ഐക്യരാജ്യങ്ങൾ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ പുത്രിക രാജ്യങ്ങളാണ്. അമേരിക്കൻ ഐക്യരാജ്യങ്ങൾ ബ്രിട്ടൻ്റെ പുത്രിക രാജ്യമല്ലല്ലോ എന്ന് തോന്നിയേക്കാം. തത്വത്തിൽ അത് ബ്രിട്ടൻ്റെ ഒരു ഉപരാജ്യം തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിലിരുന്ന ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു രാഷ്ട്രമാണെന്നുള്ള യാഥാർത്ഥ്യം ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ വൻകിട മഹശക്തികളിലൊന്നായി തീർന്നിരിക്കുന്ന അമേരിക്ക പ്രാവചനീയ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന കാഴ്ചപ്പാടിൽ അമേരിക്ക ബ്രിട്ടൻ്റെ ഒരു ബാലസിംഹം തന്നെ. തർശീസും അതിൻ്റെ ബാലസിംഹങ്ങളും എന്ന് പറഞ്ഞാൽ ഓൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, ഇംഗ്ലീഷ് രാജ്യഭാഷയായി തീർന്നിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും എന്ന് ചുരുക്കം. ഇനി അടുത്തായിട്ട് ശെബ, ദദാൻ എന്നിവയെക്കുറിച്ച് നോക്കാം. ശെബ എന്നത് അറേബ്യയിൽപ്പെട്ട ഒരു ഭൂഭാഗമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിൻ്റെ മൃഗസമ്പത്തുകളെ അപഹരിച്ചു കൊണ്ടുപോയവർ ശെബായർ ആയിരുന്നുവെന്ന് നാം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1:15. അറേബ്യയുടെ തെക്ക് ഭാഗത്ത് ഇന്ന് ഏഡൻ എന്നറിയപ്പെടുന്ന ഭൂഭാഗം തന്നെ. ദദാൻ എന്നത് പേർഷ്യൻ ഉൾക്കടലിൻ്റെ തീരത്ത് മസ്കറ്റ് എന്ന രാജ്യമാകുന്നു, അല്ലെങ്കിൽ യമൻ, സുൽത്താനേറ്റ് ഓഫ് യമൻ. ഏഡൻ, മസ്കറ്റ് എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞ 1839 മുതൽ ബ്രിട്ടീഷ് ഭരണത്തിലിരുന്ന രണ്ട് രാജ്യങ്ങളാണ്. റഷ്യയുടെ ഫലസ്തീൻ ആക്രമണത്തിങ്കൽ എല്ലാ ഇംഗ്ലീഷ് ഭാഷാ രാജ്യങ്ങളും ഒത്തുചേർന്ന് വരുമ്പോൾ ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിലിരുന്ന പ്രസ്തുത രാജ്യങ്ങൾ റഷ്യയെ എതിരിടുമെന്ന വിഷയത്തിൽ ബ്രിട്ടനോട് ചേർന്ന് നിൽക്കുമെന്നാണ് നമുക്കിതിനാൽ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഇപ്പോൾ അത് ആ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചുവെങ്കിലും ഈ യുദ്ധസമയമാകുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും റഷ്യയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കും. ഇപ്രകാരം ഇസ്രായേൽ സംഘട്ടന സമയമാകുമ്പോഴേക്കും ഭൂലോക മഹത്ശക്തികൾ കിഴക്കും പടിഞ്ഞാറും എന്നിങ്ങനെ രണ്ട് ചേരിയായി തിരിയുമെന്ന് പ്രവാചകൻ വിളിച്ചറിയിക്കുന്നു. കിഴക്കൻ ചേരിയുടെ മേധാവിത്വം റഷ്യയ്ക്കും പടിഞ്ഞാറൻ ചേരിയുടെ നേതൃത്വം ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാഷ്ട്രങ്ങളും ആയിരിക്കും. ഇസ്രായേൽ സംഘടനം അന്ത്യകാല സംഭവങ്ങളിൽ ഒന്നാണെന്നും പ്രവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. എസക്കേൽ പ്രവചനം 38:16. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാങ്കേ, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. ജാതികൾ ജീവനുള്ള യഹോവ ദൈവമായ യഹോവയെ അറിയേണ്ടതിന് വേണ്ടിയുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഇസ്രായേൽ സംഘടനത്താൽ ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത മഹായുദ്ധത്തിൻ്റെ പര്യവസാന സംഭവങ്ങളാൽ ഈ യുദ്ധത്തിൻ്റെ പര്യവസാനം നടക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് അധികാരിയായി ഒരു ദൈവമുണ്ടെന്നും അത് ഇസ്രായേൽ ജനതയുടെ ദൈവമായ യഹോവ തന്നെയാണെന്നും ലോകജാതികൾ അറിയാനിടയാകും. ഈ ഘോര മഹായുദ്ധത്തിൻ്റെ പരിണിത ഫലമായി അതായിരിക്കും സംഭവിക്കുക. എസക്കിയേൽ ഗോഗിനോട് പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യ വാചകം പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ മനുഷ്യപുത്ര, എസക്കിയേൽ 38:1, രോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തുള്ള ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 38:1-3. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന വാചകം അത്രേ പ്രത്യേക ശ്രദ്ധേയമായുള്ളത്. ദൈവമായ കർത്താവ് ഗോഗിന് അഥവാ റഷ്യൻ മഹത്ശക്തിക്ക് വിരോധമായിരിക്കുന്നു. സ്വർഗീയ പിതാവിന് മനുഷ്യരിൽ ആരോടെങ്കിലും വിരോധമുണ്ടോ? ഉണ്ട്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളോ പദ്ധതികളോ തനിക്ക് വിരുദ്ധമായി വന്നാൽ അക്കാര്യത്തിൽ തനിക്ക് വിരോധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. റഷ്യയുടെ പദ്ധതികൾ ദൈവവിരുദ്ധമാകിയാൽ ദൈവം അവന് വിരോധമായിരിക്കുന്നു. ദൈവത്തെ വേണ്ടാത്തവർക്ക് അവരുടെ ആ പദ്ധതിക്ക് ദൈവം വിരോധമായി തന്നെ ഇരിക്കുന്നു. ദൈവം ആ പദ്ധതികളെ അടിച്ചുടച്ച് നശിപ്പിച്ച് സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി അത്രേ ഇസ്രായേൽ സംഘടനത്തിന് മുതിരുവാൻ റഷ്യയെ ദൈവം വിട്ടുകളയുന്നു. ദൈവത്തെ വേണ്ടാത്ത ഒരു രാഷ്ട്രമാണ് റഷ്യ എന്ന് നമ്മൾ അറിയുന്നല്ലോ. അവർക്ക് ദൈവത്തെ വേണ്ട എന്ന് മാത്രമല്ല, ഭൂലോകത്തിലെല്ലായിടത്തുനിന്നും ദൈവവിശ്വാസം മാറ്റിക്കളയണം എന്നാണ് അവരുടെ താല്പര്യം. ഒരു കാലത്ത് റഷ്യ അതിശക്തിയോടെ അപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. റഷ്യയിലെ ജനങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്ന പേരിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനെ ചുട്ടുകളഞ്ഞു. അവർ പറയുകയാണ്, ദൈവം ഒന്നില്ലെന്നും അഥവാ ഉണ്ടെങ്കിൽ തങ്ങൾ അതിനെ ഇതാ ചുട്ടുകളയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിളിച്ചുകൂവി അവർ ആ പ്രതിമ ചുട്ടുകളഞ്ഞു. ദൈവത്തോടുള്ള എതിർപ്പിനെ വെളിപ്പെടുത്തുമാർ അവരുടെ സല്യൂട്ട് തന്നെ മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. റഷ്യയുടെ സകല പ്രവർത്തനങ്ങളും പദ്ധതികളും ദൈവവിരുദ്ധ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അവരുടെ സുകുമാര കലകൾ പോലും ദൈവവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവവിശ്വാസ ലോകത്തു നിന്ന് ഇല്ലാതാക്കി നിരീശ്വരത്വം ലോകമെങ്ങും വ്യാപിപ്പിക്കേണ്ടതിന് വേണ്ടിയുള്ള റഷ്യയുടെ പ്രചരണ വേലകൾ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വിപുലമായിരുന്നു. ഇപ്രകാരം ദൈവവിരുദ്ധമായ പ്രസ്തുത മഹത്ശക്തിയോട് അത്രേ ദൈവം പറയാണ്, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ റഷ്യയ്ക്ക് സാധ്യമല്ല. ദൈവവിശ്വാസവും ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ ഉപദേശവും ഭൂതലത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ റഷ്യ പ്രയത്നിക്കുന്നു. ക്രിസ്തുമാർഗത്തിന്റെ ഉത്ഭവസ്ഥാനമായ ഇസ്രായേലിനെ ആക്രമിച്ച് വേദപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ഈ മാർഗത്തെ ഉന്മൂലനം ചെയ്യാമെന്ന് റഷ്യ വ്യാമോഹിക്കും ഒരു സമയത്ത്. ഇപ്പോൾ റഷ്യ അല്പം അയവ് വരുത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ റഷ്യയുടെ ഒരു നയമാണ്. റഷ്യയിൽ ഇപ്പോൾ ക്രിസ്തീയ സഭ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു കാലത്ത് 200 പരം ദേവാലയങ്ങൾ അവർ സിനിമാശാലകളാക്കി മാറ്റിയവരാണ് റഷ്യ. എന്നാൽ റഷ്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ധാരാളം, ശക്തിയായി പ്രവർത്തിക്കുന്ന ധാരാളം സുവിശേഷ വേലക്കാരുണ്ട്. അനേകര് കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഈ സമയം. എന്നാൽ കുറെ കഴിയുമ്പോൾ വീണ്ടും റഷ്യയിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തക്കൊണ്ണം ഒരുമ്പിടും എന്ന് മനസ്സിലാക്കണം. വീഴ്ചയ്ക്ക് മുൻപ് ഗർവം എന്ന വചനപ്രകാരം റഷ്യയ്ക്ക് നേരിടാൻ പോകുന്ന അതിഭയങ്കരമായ വീഴ്ചയ്ക്കും നാശത്തിനു മുമ്പേ റഷ്യ ദൈവത്തിന് വിരോധമായി വീണ്ടും ഗർവിക്കും. ആകയാൽ റഷ്യയുടെ നാശത്തിന് വേണ്ടി അവർ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് വിപരീതമായും തൻ്റെ ജനത്തിന് ദൈവം വാഗ്ദത്തമായി നൽകിയിരിക്കുന്ന വിശുദ്ധ നാടിനേരെയും പുറപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ന്യായവിധി റഷ്യയ്ക്ക് സംഭവിക്കേണ്ടതിനുള്ള മുഖാന്തരമായിട്ടത്രേ ഇസ്രായേൽ സംഘട്ടനത്തിലേക്ക് അവർ എടുത്തിയാടാൻ പോകുന്നതെന്ന് ഓർക്കണം. ഈ ഘോര സംഘട്ടനത്തിൻ്റെ അവസാനം എങ്ങനെയെന്നും പ്രവാചകൻ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ റഷ്യയുടെ നേരെ ദൈവത്തിൻ്റെ ന്യായവിധി ചൊരിയപ്പെടുന്നത് ഏത് വിധമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റഷ്യയും തൻ്റെ സഖ്യത്തിൽപ്പെട്ട രാഷ്ട്രങ്ങളും അവരുടെ സർവവിധ യുദ്ധ സാമഗ്രികളോടും സൈനിക ശക്തിയോടും കൂടെ ഇസ്രായേൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമെങ്കിലും സർവശക്തനായ ദൈവം നേരിട്ട് പ്രവർത്തിക്കുകയും തന്നിമിത്തം റഷ്യൻ മഹശക്തിക്ക് നാശം ഭവിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായി ഓർക്കണം. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ചിന്തിക്കാൻ പോകുന്നത് ഈ യുദ്ധത്തിൻ്റെ പര്യവസാനമാണ്. ദൈവം റഷ്യയെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെങ്കിലും ഇത്രയും വലിയ സമൂഹമായി വരുന്ന റഷ്യയോട് ജയിച്ചു നിൽപ്പാൻ തക്കൊണ്ണം ഇസ്രായേലിന് സാധ്യമല്ലാതെ വരുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിച്ച് റഷ്യൻ മകൾ ശക്തിയെ തകർത്തു കളയും. റഷ്യയോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ തക്കൊണ്ണം കടന്നു വരുന്ന എല്ലാ രാഷ്ട്രങ്ങളും അതപ്പതിക്കുവാൻ തക്കൊണ്ണം ഇടയായിത്തീരും. ദൈവമക്കളെ, ഞാനൊരു കാര്യം വ്യക്തമായി ഓർപ്പിക്കട്ടെ, ഹർമഗദോൻ യുദ്ധത്തിന് മുൻപായി നടക്കേണ്ടതായ യുദ്ധമാണ് റഷ്യ ഇസ്രായേൽ യുദ്ധം. ഇത് ഏത് സമയത്തും നടക്കാം. ഈ യുദ്ധം നടക്കത്തക്കണുള്ളതായ ലക്ഷണങ്ങൾ ഈ കാലത്ത് കാണുന്നുണ്ട്. റഷ്യൻ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞിടയിൽ ഇസ്രായേൽ രാഷ്ട്രം സന്ദർശിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതായ കാര്യങ്ങൾ പത്രങ്ങളിൽ വന്ന വാർത്തയാണല്ലോ. അതെല്ലാം ഒരു നയമാണ്. തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവചനം അതുപോലെ നിറവേറത്തക്കുള്ളതായ വഴിയൊരുക്കങ്ങളാണ്. ഇസ്രായേൽ രാഷ്ട്രം പിടിച്ചടക്കുവാൻ റഷ്യയ്ക്ക് വളരെ വ്യാമോഹമുണ്ട്. അതിനുവേണ്ടി റഷ്യ തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ ദൈവജനമായ, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജാതി അതിന് വിരോധമായി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം തച്ചുടയ്ക്ക തന്നെ ചെയ്യും. അത് സംഭവിക്കുന്ന കാര്യം അടുത്ത ക്ലാസ്സിൽ തിരുവചനത്തിലൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കൊണ്ണം കഴിയും. കേരളത്തോളം പോലും വലിപ്പമില്ലാത്ത ഇസ്രായേൽ രാഷ്ട്രം അതേ റഷ്യ യുദ്ധമായിട്ട് കടന്നു വരുമ്പോൾ അതിനെ ചേർത്ത് നിൽക്കുകയും സർവശക്തന്റെ കരം അവർക്ക് അനുകൂലമായിരിക്കുകയും ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും ചെയ്യും. ഇസ്രായേലിന് സഹായമായി എഴുന്നേൽക്കുന്ന അമേരിക്ക, ബ്രിട്ടൻ, ആ രാഷ്ട്രങ്ങളും ഇസ്രായേലും ജയിക്കുകയും പൗരസ്ത്യ ശക്തികൾ പരാജയപ്പെടുകയും ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.